നമസ്കാരം ശ്രീ ഗണേഷ് കോരമണ്ണിൽ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം ബിജു.
എന്തായാലും നൈഡോഗ് വാരമാണിത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഓസ്ട്രേലിയൻ ആദിമവർഗക്കാരെ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ മണ്ണിന്റെ യഥാർത്ഥ അവകാശികളെ സ്മരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സംഭാഷണം തുടങ്ങാം എന്ന് വിശ്വസിക്കുന്നു. ഈ ഓസ്ട്രേലിയൻ ആദിമവർഗ വിഭാഗങ്ങളും മലയാളികൾ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യക്കാരും തമ്മിൽ കുറഞ്ഞതൊരു 4000 വർഷത്തെയെങ്കിലും ബന്ധമുണ്ട് എന്നതിനെ ജനിതകമായ ചരിത്രങ്ങൾ തന്നെ തെളിവുകൾ തന്നെ ഇത് ഇതിനകം കിട്ടിയിട്ടുണ്ടല്ലോ. അതിനെ സാധൂകരിക്കുന്ന പല ഭാഷാപരമായ തെളിവുകളും വന്നിട്ടുമുണ്ട്. പ്രത്യേകിച്ചും തമിഴുമായൊക്കെ ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങൾ നടന്നിട്ടുമുണ്ട്. ഒരു ലിംഗ്വിസ്റ്റ് എന്ന രീതിയിൽ എത്രത്തോളം സമാനതകൾ താങ്കൾക്ക് ഈ ഒരു മലയാളം എന്ന് മാത്രമല്ല ദക്ഷിണേന്ത്യൻ ഭാഷകളും ആദിമവർഗ ഭാഷകളുമായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്?
പിന്നെ ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ലിംഗ്വിസ്റ്റിക് പഠിപ്പിച്ച ആ ഒരു പരിചയം വെച്ച് ആ ഒരു കാലഘട്ടത്തിലും, പിന്നെ ഈ എന്താ പറയാ മാനിംഗ്രീഡ എന്നുള്ള സ്ഥലത്ത് ഒരു 1.5 വർഷം അവിടുത്തെ ഇൻഡിജിനസ് സമൂഹത്തിൽ ജീവിച്ച ഒരു പരിചയം വെച്ചൊക്കെ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട് കാണുന്നത് മലയാളത്തിൽ, പ്രത്യേകിച്ച് മലയാളം എടുത്തു പറയുകയാണെങ്കിൽ മലയാളത്തിലെ സ്വരങ്ങളായിട്ട് വളരെ സാമ്യമുള്ള മലയാള സ്വരങ്ങൾ ഈ പല ഭാഷകളിലും കണ്ടെത്തിയിട്ടുണ്ട്, ഇനി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മലയാളി എന്ന നിലയ്ക്ക്. അതിന് പുറമെ നമ്മൾ ഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതിയുണ്ടല്ലോ, അപ്പൊ ആ രീതി വെച്ച് നോക്കുമ്പോഴും നമ്മളും പിന്നെ, അതായത് മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ പൊതുവെ ചിന്തിക്കുന്ന രീതിയും ഇവിടുത്തെ അബൊറിജിനൽ ആൾക്കാർ ചിന്തിക്കുന്ന രീതിയും തമ്മിൽ സാമ്യത കണ്ടിട്ടുണ്ട്. ഈ മലയാളം എന്ന് പറയുന്ന സമയത്ത് മലയാളത്തില് പ്രത്യേകിച്ച് മലയാളം ഇന്ത്യത്തെ മറ്റ് ഇതര ഭാഷകളെ വെച്ച് നോക്കുമ്പോൾ മലയാളത്തിന് മാത്രം പ്രത്യേകതയുള്ള കുറച്ച് ശബ്ദങ്ങളുണ്ട്. അപ്പൊ ആ ശബ്ദങ്ങൾ, അതായത് ആ പിന്നെ എന്താ പറയാ ആ ഫൊണീൻ, അത് ഇവിടെ ചില ഇൻഡിജിനസ് ഭാഷകളില് അതേ സെയിം എക്സാക്ട് സെയിം ഫൊണീൻസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് നമ്മളൊരു മലയാളി എന്ന നിലയ്ക്ക് ആ നമ്മളെ സൗണ്ട് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കത് തിരിച്ചറിയാൻ പറ്റും. വേറൊരു ഇന്ത്യക്കാരന് ചിലപ്പോൾ പറ്റീന്ന് വരില്ല അത്. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് പ്രത്യേകിച്ചുള്ള ഒരു 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 സ്വരമാണ് പിന്നെ ഞാ എന്നുള്ളത്.
ഞാൻ എന്ന് പറയുന്ന
പ്രത്യേകിച്ച് ആരെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഞാൻ എന്ന് പറഞ്ഞു കേട്ടാൽ മലയാളിക്ക് പെട്ടെന്ന് അത് പിടികിട്ടും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതൊരു എക്സാമ്പിൾ ആണത് സൗണ്ടിൽ. അങ്ങനത്തെ കുറെ എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ട്.
ഓക്കെ. അപ്പൊ ഈ മലയാളത്തിലെ പല ശബ്ദങ്ങളും മറ്റു ഭാഷകൾ സംസാരിക്കുന്നവർക്ക് ഉച്ചരിക്കാൻ പോലും പ്രയാസമാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. അപ്പൊ ഈ താങ്കൾ പറഞ്ഞ ഞാ പോലെ എന്തെല്ലാം ശബ്ദങ്ങളാണ് ഓസ്ട്രേലിയൻ ആദിമവർഗ ഭാഷകളിൽ താങ്കൾ കണ്ടിട്ടുള്ളത്? അങ്ങനെ മലയാളത്തിലുള്ള നമ്മുടേതായിട്ടുള്ള ശബ്ദങ്ങൾ കണ്ടിട്ടുള്ളത് ഏതൊക്കെയാണ്?
മലയാളത്തിൽ പ്രത്യേകിച്ചുള്ള ഞായും ഞായുമാണ്, പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ. അതായത് നമ്മൾ ഞാ എന്ന് പറയുന്നത്, ഈ ഇംഗ്ലീഷിൽ ഞാ ഉണ്ടെങ്കിൽ ഇപ്പൊ കിങ്ങില് കിങ് എന്ന് പറയുന്നതും നമ്മൾ മാങ്ങയില് ഞാ എന്ന് പറയുന്നതും സ്ലൈറ്റ് ആയിട്ട് ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഈ പറയുന്ന, പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഭാഷ യൊളങ്ങു എന്നാണ്. യൊളങ്ങു എന്ന് പറയുന്നത് ആർണം ലാൻഡ്, ഇവിടെ നോർത്ത് ഈസ്റ്റേൺ നോർദേൺ ടെറിട്ടറി പ്രദേശത്തുള്ള സംസാരിക്കപ്പെടുന്ന ഭാഷ, പിന്നെ ഒരു ഇതാണ്, സമൂഹമാണ്. അപ്പൊ അതില് പിന്നെ യൊളങ്ങു എന്ന് പറയുന്നത് പിന്നെ ങ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്ന, മലയാളികൾ പറയുന്ന ങ പോലത്തെ ങ ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ങര എന്ന് പറയുന്ന ഒരു വാക്ക്, അപ്പൊ പിന്നെ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ആ ഞങ്ങളിലും ഞരായാലും ഒരു സാമ്യത എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ പറയുന്ന സമയത്ത്. ഇത് ഞാൻ ആധികാരികമായിട്ട് പഠിച്ചിട്ടില്ല, അതായത് അനലൈസ് ചെയ്ത് നോക്കിയിട്ടില്ല, ലിംഗ്വിസ്റ്റിക് അനാലിസിസ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഒരു മലയാളി എന്ന നിലയ്ക്ക് വേറൊരാൾ നമ്മുടെ പിന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു വേറൊരു ഭാഷ കേൾക്കുമ്പോൾ അതിന്റെ സാമ്യം തോന്നുന്നു. വളരെ എന്താ പറയാ, വളരെ എളുപ്പത്തിൽ തോന്നാവുന്ന ഒരു സാമ്യമാണത്. ഏത് മലയാളിക്കും ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. മലയാളം പറയാൻ കഴിവുള്ള ആർക്കും സാമ്യത മനസ്സിലാക്കാൻ പറ്റും. ഞായുണ്ട്, ഞായുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ ഡിജു പറഞ്ഞ വളരെ കറക്റ്റ് ആണിത്. ഈ മലയാള പദങ്ങൾ അല്ലെങ്കിൽ മലയാള വാക്കുകള് ഉച്ചരിക്കാൻ ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു പിന്നെ ഭാഷാ വിഭാഗമാണ് ഇവിടുത്തെ അബൊറിജിനൽ ഭാഷ സംസാരിക്കുന്ന എല്ലാവരും. അതായത് അബൊറിജിനൽ ഭാഷ അറിയുന്ന അബൊറിജിനൽ ഓസ്ട്രേലിയൻ ആണെങ്കിൽ അവർക്ക് ഉച്ചാരണത്തിന് ഒരു പ്രശ്നവുമില്ല. ഈ നാക്ക് വളയും എന്നൊക്കെ പറയില്ലേ, നാക്ക് വളയണം എന്ന് പറയുന്ന പോലെ അവർക്ക് അതിന് വളയ്ക്കാൻ ഒരു പ്രയാസം ഇല്ലാത്ത ഒരു ഇതായിട്ടാണ് കണ്ടിരിക്കുന്നത്.
അങ്ങനെ താങ്കൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ?
തീർച്ചയായിട്ടുണ്ട്. ഞാൻ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഈ എന്റെ പേര് തന്നെ ഈ ഗണേഷ് എന്ന് പറയുന്നത് നമ്മള് പിന്നെ വടക്കേന്ത്യയിലും തെക്കേന്ത്യയിലും സ്ലൈറ്റ്ലി വ്യത്യസ്തമാണ് പറയുന്നെങ്കിലും ഇവിടെ ഈ വെസ്റ്റേൺസ് പറയുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഈ ഗണേഷ് എന്നുള്ള പേരിന് തന്നെ പല പല രീതിയിൽ ഉച്ചാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതേസമയം ഞാനിപ്പോ കോരമണ്ണിൽ നിന്നോ അല്ലെങ്കിൽ ഗണേഷ് എന്നോ അങ്ങനത്തെ നമ്മൾ കുറച്ച് കടിച്ച പൊട്ടാത്ത കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഒരു അബൊറിജിനൽ വ്യക്തിയായിട്ട് പറഞ്ഞു നോക്കൂ, അവരതുപോലെ കേട്ട് തിരിച്ചു പറയൂ. റൈറ്റ്. അപ്പൊ ഈവൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ആലിസ് സ്പ്രിംഗ്സിനടുത്ത് അവിടുത്തെ അരണ്ട ഹോംലാൻഡില്, അരണ്ട നാട്ടിൽ, അത് സദേൺ അരണ്ട ഹോംലാൻഡിലായിരുന്നു. അപ്പൊ അവിടുത്തെ ഞങ്ങൾക്ക് ആദ്യത്തെയും നന്ന അവിടുത്തെ ഒരു ഇൻഡിജിനസ് എൽഡർ, അവരുമായിട്ട് ഞാൻ 3 ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ സംവാദം നടന്നുകൊണ്ടിരുന്നു. അന്ന് ഫോണും ഒന്നും കണക്ഷനൊന്നും ഇല്ലാത്തൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് സംസാരിക്കുമ്പോൾ ഈ ഇദ്ദേഹത്തോട് ഞാൻ പല വാക്കുകൾ പറയുമ്പോഴും അതുപോലെ തിരിച്ചു പറയാൻ ഇങ്ങോട്ട് പറ്റുന്നുണ്ട്. അവരുടെ ഭാഷയിൽ പറയുന്ന വാക്കുകൾ, പിന്നെ ആ പ്രദേശത്തെ പേരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാനത് കേട്ട് തിരിച്ചു പറയുമ്പോൾ ബാക്കിയുള്ള, അതായത് ഈ മലയാളികളല്ലാത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, അവർ പറയുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് എനിക്ക് തിരിച്ചു പറയാൻ എനിക്കും പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പറയാനും അവർക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റുന്ന ഒരു സാമ്യം. ഇതിപ്പോ ഞാൻ പറയുന്ന ഒരു കഴിഞ്ഞ വീക്കെൻഡിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം ഞാൻ പറയുന്നത്. അങ്ങനെ സാമ്യത ഒരുപാട് കണ്ടിട്ടുണ്ട്.
ഞാൻ ഈ പല പല ആദിമവർഗ ഭാഷകളുടെയും ഡിക്ഷണറിയും മറ്റുമൊക്കെ നോക്കിയപ്പോൾ ശബ്ദങ്ങളിൽ തന്നെ കുറച്ചുകൂടി ഈ നമ്മുടെ ന അല്ലെങ്കിൽ ദ അങ്ങനെയുള്ള ശബ്ദങ്ങൾ പല ആദിമവർഗ ഭാഷകളും ഉണ്ടെന്ന് കണ്ടു. ഇപ്പം ഇംഗ്ലീഷിൽ ഡയും അല്ലെങ്കിൽ നയും പറയുമ്പോൾ അതിന് വരെ ന ദ എന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടെന്ന് കണ്ടു. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമ്യതകൾ താങ്കൾ കണ്ടിട്ടുണ്ടോ?
തീർച്ചയായും. ഇപ്പൊ ഡിക്ഷണറി പറഞ്ഞത് ഇപ്പൊ യെളുങ്ങു ഭാഷയുടെ ഡിക്ഷണറി എടുത്തു നോക്കിയാൽ തന്നെ അതിനകത്ത് ആദ്യം വിവരിക്കുന്ന പിന്നെ ഫൊണീംസിനെ വിവരിക്കുന്ന സമയത്ത് തന്നെ ആ വിവരണം തന്നെ വളരെ, അതായത് ഒരു യൂറോപ്യൻ ഭാഷയുടെ, പ്രത്യേകിച്ച് ഈ റോമൻ സ്ക്രിപ്റ്റിന്റെ പരിമിതി അതിനകത്ത് കാണാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ആ ന എന്ന് പറഞ്ഞ, അതായത് രണ്ട് പല്ലുകളുടെ ഇടയിൽ നാക്ക് നീട്ടി പറയുന്ന ഒരു ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ന എന്നുള്ളത്. അപ്പോ അത് എന്താണ് ഇന്റർലേബിയൽ എന്നാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഡിക്ഷണറിയിൽ. അത് അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്ന ഒരു വെസ്റ്റേണർക്ക് മാത്രം, ഒരു പാശ്ചാത്യ വ്യക്തിക്ക് മാത്രമേ അത് അങ്ങനെ ഉച്ചരിക്കാൻ പറ്റൂ. അതേസമയം മലയാളികൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന നമ്മുടെ ഭാഷയിൽ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു നായോ ദായോ ഒക്കെയാണ് അത്. അത് വളരെ കറക്റ്റാണ്. അങ്ങനെ ഒത്തിരി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് അവർ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ തിരിച്ചു പറയാൻ അവർക്ക് ഒരു പ്രയാസമില്ലാതെ വരുന്നത്.
ഓക്കെ. ഈ ശബ്ദങ്ങൾക്കപ്പുറം വാക്കുകളുടെ കാര്യം താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായില്ല. എത്രത്തോളം വാക്കുകൾ അങ്ങനെ താങ്കളുടെ സംഭാഷണങ്ങളിലും മറ്റും സാമ്യതകൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ താങ്കളുടെ അന്വേഷണങ്ങളിൽ സാമ്യം കണ്ടിട്ടുണ്ട്?
വാക്കുകൾ എന്ന് പറയുമ്പോൾ ഞാൻ 3 തരത്തിലാണ് ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. ഒന്ന്, നമുക്ക് കേട്ടാൽ സാമ്യത തോന്നുന്നത്, അത് ഇന്ത്യയിലത്തെ ഏതെങ്കിലും ഒരു ഭാഷ എന്നുള്ള രീതിയിൽ. അടുത്തൊരു എക്സാമ്പിൾ ഇപ്പോ സിഡ്നിയുടെ കാര്യം, ഞാൻ സിഡ്നിയിലാണ് ആദ്യം വന്നത്. അതായത് ഓസ്ട്രേലിയയിൽ വന്ന് സിഡ്നി യൂണിവേഴ്സിറ്റി പഠിക്കാൻ വന്നപ്പോൾ അന്നാണ്, അന്ന് അന്നത്തെ സിഡ്നിയിലത്തെ ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട സബബാണ് പാരാമെറ്റ എന്ന് പറയുന്നത്. അത് ഓബിയസ്ലി ആംഗ്ലേയവൽക്കരിച്ച് എഴുതിയിരിക്കുന്നതാണ്. പല അബൊറിജിനൽ ആൾക്കാർ അത് പടമട്ട എന്നാണ് ഞാൻ കേട്ടിട്ട്, എനിക്ക് കേൾക്കാൻ പറ്റില്ല. പടമട്ട പടമട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെലുങ്കിൽ ഒരു വാക്കുണ്ട്, അത് വെസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ തെലുങ്കില് പടമട്ട എന്ന് പറഞ്ഞാൽ വെസ്റ്റ് എന്നാണ് അർത്ഥം. അപ്പൊ ഇത് വെസ്റ്റേൺ സബബാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് തെലുങ്കായിട്ട് കുറെ സാമ്യം തോന്നിയിട്ടുണ്ട്, തമിഴായിട്ട് സാമ്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത് പിന്നെ ആധികാരികമായിട്ട് പറയണമെങ്കിൽ ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് വേണം. പക്ഷെ ഞാൻ പറയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പടമട്ട കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഈ ബോറോഡ് വേർഡ്സ് അല്ലെങ്കിൽ ഈ യെളുങ്ങു പ്രദേശത്ത് ഫോർ എക്സാമ്പിൾ മൊക്കാസിൻസ് വഴി വന്ന ഇന്ത്യൻ വാക്കുകളിൽ ഒന്നാണ് റുപ്പിയ. അതായത് ഇവിടെ നമ്മുടെ ആനംലാൻഡിൽ പോയിട്ട് റുപ്പിയ എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് റുപ്പിയ എന്ന് പറയാം, അവർ ഡോളർ എന്നല്ല പറയുന്നത്. അപ്പൊ ഈ റുപ്പിയ എന്ന് പറയുമ്പോൾ നമുക്ക് രൂപ എന്നുള്ളതുണ്ടെങ്കിലും റുപ്പിയ എന്നുള്ളത് ഒരു ഇന്ത്യൻ വാക്കാണ്. അതുപോലെ തമ്പാക്കു എന്ന് പറയും പുകയ്ക്ക്, പുകയിലേക്ക്. അപ്പൊ അങ്ങനെ കുറച്ച് ബോറോഡ് വാക്കുകൾ ഉണ്ട്, ധാരാളം അങ്ങനെ ബോറോഡ് വാക്കുകൾ ഉണ്ട് ഇന്ത്യയിലും ഇവിടെയും പറയപ്പെടുന്നതായിട്ട്. പിന്നെ ഈവൺ എനിക്ക് തോന്നുന്ന SPS തന്നെ പണ്ട് 2-3 ഇതിനകത്ത് പബ്ലിക്കേഷൻസിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രോഗ്രാംസിൽ അതിന്റെ കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. ലാംഗ്വേജിന്റെ ഇവിടുത്തെ ഛോട്ടാ നാഗ്പൂരത്തെ ഒരു ട്രൈബൽ ലാംഗ്വേജ് ആയ ബിറോറി എന്ന് പറഞ്ഞത്, അതില് അതിലത്തെ കമ്പാരിസൺ ഒക്കെ പണ്ടും പല വാക്കുകളും കമ്പയർ ചെയ്തിട്ട് SPS തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് വാക്കുകൾ പിന്നെ എന്താ പറയാ, അങ്ങനെ സാമ്യതയുള്ള അല്ലെങ്കിൽ എക്സാക്ട് സെയിം ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, അഗെയിൻ എനിക്ക് കൂടുതലായിട്ട് ഏറ്റവും അടുപ്പം കേട്ട് പരിചയമുള്ളത് യെളുങ്ങുവായത്, അതിനകത്ത് വാവ എന്നൊരു വാക്കുണ്ട്. വാവ എന്ന് പറയുന്നത് ബ്രദർ എന്നാണ്.
ഓക്കെ.
അപ്പൊ അത് നമുക്ക് കാര്യമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് കാരണം വാവ എന്നുള്ളത് ബ്രദർ എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ എന്താ പറയാ, വളരെ കോമൺ ആണ് ഇപ്പോഴും. റൈറ്റ്. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭാഷകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ കാണുന്ന രൂപത്തിലല്ല, ഇതിപ്പോ ഒരുപാട് പിന്നെ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ മാറി ആയിരക്കണക്കിന് വർഷങ്ങൾ ഈ ഭാഷ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും ഈ കല്ല് പേഞ്ഞ് ഉരുണ്ട് വരുന്ന പോലെ ഇപ്പൊ കേൾക്കുന്നതും പണ്ടത്തായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിന്റെ എന്താ പറയുക റൂട്ട് വേർഡ്സും അങ്ങനത്തെ ലിംഗ്വിസ്റ്റിക് ആയിട്ട് ലിംഗ്വിസ്റ്റിക്കലി അതിന്റെ ഒരു ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജിക്കൽ അപ്രോച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു തീർച്ചയായിട്ടും ഒത്തിരി സാമ്യതകൾ കണ്ടെത്താൻ പറ്റുന്നതാണ് ഈ ഈ സർഫേസിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്.
തീർച്ചയായും താങ്കൾ ആ ഒരു വാവ എന്ന വാക്ക് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു അനുഭവം കൂടി അതിനോടൊപ്പം പറയാൻ ശ്രോതാക്കൾക്ക് താല്പര്യമുണ്ടാകും. അടുത്ത കാലത്ത് ബ്രോക്കൺ ന്യൂ സൗത്ത് വെയിൽസിലെ ബ്രോക്കൺ ഹില്ലിലേക്ക് യാത്ര നടത്തിയപ്പോൾ അവിടെ ആദിമവർഗ വിഭാഗക്കാരുമായി സംസാരിച്ചപ്പോൾ ഭാര്യ ഭർത്താവിനെ വിളിച്ച വാക്ക് അണ്ണ എന്നായിരുന്നു. ക്ലിന്റൺ ആയിരുന്നു ഭർത്താവിൻ്റെ പേര്. ക്ലിന്റൺ അണ്ണ എന്നായിരുന്നു. തിരിച്ച് ഭർത്താവ് ഭാര്യയെ വിളിച്ചത് അണ്ണി എന്നുമായിരുന്നു. മലയാളത്തെക്കാൾ കൂടുതൽ തമിഴുമായൊരു സാമ്യമാണെന്ന് തോന്നുന്നു. അതെ, എങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വാക്കുകളാണല്ലോ അത്.
തീർച്ചയായും
ഇത് ഈ ഒരുപാട് പഠനങ്ങൾ നടത്തിട്ടുണ്ടല്ലോ ഈ ഓസ്ട്രേലിയയിലേക്ക് ആദ്യം എങ്ങനെയാണ് മനുഷ്യൻ എത്തിയതിനെ സംബന്ധിച്ച്, ദക്ഷിണേന്ത്യ വഴിയാണ് വന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള നിരവധി തെളിവുകളും ജനിതകമായ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തെളിവുകളെ കൂടുതൽ സാധൂകരിക്കുന്നതായിരിക്കുമോ ഈ ഒരു ഭാഷയിലുള്ള സാമ്യം? ഞാൻ മലയാളം മാത്രമല്ല ചോദിക്കുന്നത്, മറിച്ച് ദക്ഷിണേന്ത്യൻ ഭാഷകളുടെ ഈ ഒരു സാമ്യം അത്തരത്തിലുള്ള തെളിവുകളെ സാധൂകരിക്കുന്നതായിരിക്കുമോ?
എനിക്ക് സാധൂകരിക്കുന്നതായിരിക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭാഷ മാത്രമല്ല സാംസ്കാരികമായിട്ടും നമ്മുടെ കൾച്ചറൽ സ്പിരിച്വൽ പിന്നെ എന്താ പറയുക ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവരുടെ സ്മോക്കിംഗ് സെറമണി ഉണ്ടല്ലോ, അതും നമ്മൾ കുന്തിരിക്കം കത്തിക്കുന്നതും ഒക്കെ വളരെ സാമ്യമുള്ള ഒരു കാര്യമാണ്. സെയിം പേർപ്പസ് ആണ്. ഇപ്പൊ പിന്നെ അത് അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും നമ്മൾ നാട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമാണത്. ഈ പുക സ്മോക്കിംഗ് സെറമണി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എന്താ പറയുക ശുദ്ധീകരണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് ഹോമങ്ങളുടെ തുടക്കത്തിലാണെങ്കിൽ പോലും സെയിം ആണത്. നമ്മൾ സാമ്പ്രാണി കത്തിക്കുന്നു, അല്ലെങ്കിൽ കുന്തിരിക്കം കത്തിക്കുന്നു, അങ്ങനെ പല, അതായത് ചന്ദനത്തിരി കത്തിക്കുന്നു ഫോർ എക്സാമ്പിൾ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം പോയപ്പോ അവിടുത്തെ ആ സ്മോക്കിങ്ങിനെ കുറിച്ച് അവർ പറഞ്ഞാണ് പല സെറമണിക്കും പല ഇലകളാണ് അവർ യൂസ് ചെയ്യുന്നത്. സെയിം ഇല വെച്ച് എല്ലാവരും കത്തിക്കുന്നത്. അപ്പൊ ചില ഇലകളുടെ എണ്ണ വേറെയാണ്, അതിന്റെ ഫലം വേറെയാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് അതുണ്ട്. പിന്നെ അതുപോലെ ഈ നമ്മൾ ഭസ്മം ധരിക്കുന്ന ഒരു ആചാരം കേരളത്തില് പിന്നെ പലർക്കും ഉണ്ട്. അതായത് ഈവൻ ട്രൈബൽ അവർക്കും ഉണ്ട്. അപ്പൊ അത് സെയിം ആയിട്ട് ഇവിടെ കാണുന്നതും അതുപോലെ ഈ നോർത്ത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പ്രത്യേകിച്ച് ബ്രൂം ആ ഭാഗത്തൊക്കെ ഉള്ള വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എന്താ പറയുക നമ്മുടെ ഹിന്ദു സ്പിരിച്വാലിറ്റിയുടെ കുറെ ഭാഗങ്ങൾ അവിടെ വന്നതായിട്ടുണ്ട്. കാരണം എന്റെ ഒരു സ്റ്റുഡന്റ് പണ്ട് ഒരു ചെയ്ത ഒരു ഒരു തീസിസില് അവരെഴുതിയിരിക്കുന്നത് അവരുടെ സ്പിരിച്വാലിറ്റിയിലെ എങ്ങനെയാണ് പിന്നെ വിഷ്ണു മുദ്ര ബ്രഹ്മാവ് ഇങ്ങനത്തെ വാക്കുകളൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ അവര് പറഞ്ഞാണ് ഞങ്ങൾ സംസാരിച്ച് നോക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ് അവർ അത് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. ഒരു തീസിസ് ഒരു മാസ്റ്റേഴ്സ് തീസിസ് പണ്ട് എഴുതിയിട്ടുണ്ട് എന്റെ ഒരു സ്റ്റുഡന്റ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പലയിടങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും കിടപ്പുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചൊരു വിശദമായ ഗഹനമായ ഒരു അന്വേഷണം നടത്തുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വേരുകൾ വീണ്ടും എവിടെയെങ്കിലുമൊക്കെ
തീർച്ചയായും. ഈ നമ്മൾ ഈ സംസാരിക്കുന്ന വളരെ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു ആഴത്തിൽ പഠനം നടത്തണമെങ്കിൽ എന്താണ് ചെയ്യാൻ കഴിയുക?
ആഴത്തിൽ പഠനം നടത്താൻ ഏറ്റവും അനുയോജ്യമായ സംവിധാനങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ പോലെ ഒരു രാജ്യത്ത്. അവിടെ തന്നെ ഇവിടെ നമുക്കുള്ള പിന്നെ എന്താ പറയുക നമുക്കുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ഞാൻ ഇതിനകത്ത് ആ ചോദ്യത്തിന് മറുപടി തരുന്നതിന് മുന്നേ ഒരു വശം കൂടെ അതിനകത്ത് പറയാനുണ്ട്. ഞാൻ പൊതുവെ മലയാളികൾ കാണുന്ന, അതായത് നമ്മൾ ഒരു മലയാളി എന്ന നിലയ്ക്ക് ഇങ്ങോട്ട് ഒരു വിദേശത്തേക്ക് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് ഇപ്പോഴും നമ്മുടെ ഒരു ഗൾഫ് മെന്റാലിറ്റി ഉണ്ട്. അതായത് ഗൾഫ് മെന്റാലിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗൾഫിൽ പോകുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു 10 വർഷം 20 വർഷം 40 വർഷം ജോലി ചെയ്യുന്നു, പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരണം. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ പലപ്പോഴും ഇങ്ങോട്ട് ഓസ്ട്രേലിയക്ക് വരുന്നത്. ഇവിടെ ഓസ്ട്രേലിയ വരുമ്പോഴാണ് നമ്മൾ കുറച്ച് കഴിയുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഇത് ഗൾഫ് പോലെ അല്ല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ സെറ്റിലായിട്ട് ഇരിക്കുന്ന സമയത്ത് ശരിക്കും സെറ്റിലായി വരുന്ന, അപ്പൊ ഇപ്പൊ നോക്കുവാണെങ്കിൽ 3-4 തലമുറയായി കഴിഞ്ഞ ഒത്തിരി ഇന്ത്യക്കാരെ നമുക്ക് കാണാൻ പറ്റും. ചരിത്രപരമായി നോക്കുകയാണെങ്കിലും ഇൻ ദ ഫ്യൂച്ചർ പഠിക്കുന്നത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള ഇപ്പോൾ ഉള്ള മലയാളികൾ ഇതിനെക്കുറിച്ച് താല്പര്യമുള്ള ആൾക്കാർ അവബോധമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫോർമൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ നോക്കുക. കാരണം ഇവിടെ RTP സ്കോളർഷിപ്സ് അവൈലബിൾ ആണ് യൂണിവേഴ്സിറ്റീസിൽ. അതായത് ഓരോ ഓസ്ട്രേലിയനും സിറ്റിസൺ ആണെങ്കിലും റെസിഡന്റ് ആണെങ്കിലും 4 വർഷത്തെ റിസർച്ച് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും ഫീസ് ഇല്ലാതെ. അപ്പൊ അത് എത്ര മലയാളികൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ അപ്പോ താല്പര്യമുള്ള ആൾക്കാർക്ക് അതായത് ഉപരിപഠനത്തിന്, അതായത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ ജോലിക്ക് വേണ്ടി മാത്രമാണ് പലപ്പോഴും വരുന്നത്. അതിലപ്പുറം ജോലിയെല്ലാം കിട്ടി നമ്മളൊന്ന് സെറ്റിലായി കഴിഞ്ഞാൽ ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് സാംസ്കാരികമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേരെ കുറിച്ചും അവരുടെ ഭാവിയെ കുറിച്ചും ഒക്കെ ആലോചിക്കുന്ന സമയത്ത് ഈ റൂട്ട്സിനെ കുറിച്ചുള്ള കണക്ഷനും അതിനെക്കുറിച്ചുള്ള അറിവും അവബോധവും, പ്രത്യേകിച്ച് മലയാളം പഠിപ്പിക്കണം എന്ന് പറയുന്ന ആ ഒരു ഒരു അതേ ഒരു സ്വരത്തിലാണ് ഞാനിത് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനും ഉള്ള ഒത്തിരി ഒത്തിരി സാഹചര്യങ്ങൾ നമുക്കുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റി വേണമെങ്കിലും റിസർച്ച് ചെയ്യാം ഇവിടെ. അപ്പൊ റിസർച്ച് ആയിരിക്കും ഒന്ന് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരുപാട് ഗ്രാൻസ് പിന്നെ അവൈലബിൾ ആണ്. അതിപ്പോ ഓസ്ട്രേലിയ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ഗ്രാൻഡ് ആണെങ്കിലും ഹിസ്റ്ററി ഡിസ്കവറി ഹിസ്റ്ററി ഗ്രാൻസ് ആണെങ്കിലും ഡിസ്കവറി ഗ്രാൻസ് ആണെങ്കിലും ഒരുപാട് ഗ്രാൻസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ പിന്നെ എന്താ പറയാ, ഒരു ഫോർമലായിട്ട് ശ്രമിച്ചു തുടങ്ങുകയാണെങ്കിൽ ഇതിനുള്ള സപ്പോർട്ട് കിട്ടും. റീസൺ നമുക്ക് എന്തായാലും റീസൺ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് സംശയമില്ല, നമുക്ക് ആവശ്യം ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് യാതൊരു സംശയമില്ല. പക്ഷെ എങ്ങനെ ചെയ്യാന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്ന് ഫോർമൽ എഡ്യൂക്കേഷൻ, ഫോർമൽ റിസർച്ച്, എംപിറിക്കൽ റിസർച്ച്, എംപിറിക്കൽ ഡേറ്റ ഒക്കെ കളക്ട് ചെയ്തുള്ള റിസർച്ച് പബ്ലിക്കേഷൻ, അതൊന്ന്. രണ്ടാമത്തത് ഈ സോഷ്യൽ കൾച്ചറൽ പിന്നെ സ്പേസിലും നമുക്ക് ഈ ഗ്രാൻഡും ബാക്കിയെല്ലാം ഉപയോഗിച്ച് ഇൻഡിജിനസ് ആൾക്കാർ ആയിട്ട് അവർ അവരെ കൂടുതൽ അറിയാനും അവരായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാനും അവരെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് കുറച്ച് ഇൻഡിജിനസ് ആൾക്കാരെ നമ്മൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ വയനാടോ അല്ലെങ്കിൽ അട്ടപ്പാടിയൊക്കെ കൊണ്ടുപോയി ഒരു അവർക്കൊരു എക്സ്പീരിയൻസ് കൊടുക്കുകയാണെങ്കിൽ അവർ പറയും അവർക്ക് കാണുന്ന സാമ്യത എന്തൊക്കെയാണെന്നുള്ളത്. ഇത് രണ്ട് വഴിക്ക് നടക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ടു വേ എക്സ്ചേഞ്ച് ആയിരിക്കണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അന്യോന്യം മനസ്സിലാക്കാനും ചരിത്ര താളുകൾ മറിച്ചു നോക്കാനുള്ള ഒരു അവസരം, കാരണം താളുകളുണ്ടെന്ന് നമുക്കറിയാം തീർച്ചയായിട്ടും, പക്ഷെ അത് മറിച്ചു നോക്കി അതിനെ കുറിച്ച് മനസ്സിലാക്കാനും അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ബിലോങ്ങിങ് ഉണ്ടല്ലോ അത് നമുക്ക് കൂടുതലായി തോന്നും. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി കഴിയുന്നേക്കാൾ കൂടുതൽ ഓസ്ട്രേലിയയിൽ വന്ന് സെറ്റിൽ ആകുമ്പോൾ നമുക്കൊരു അന്യത്വം വളരെ കുറച്ച് തോന്നുള്ളൂ, കാരണം നമ്മൾ ഹിസ്റ്റോറിക്കലി കണക്റ്റഡ് ആണെന്നുള്ളതുകൊണ്ട്.
തീർച്ചയായും, എന്തായാലും ഒരു നൈഡോഗ് ഭാരത്തിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തുടങ്ങി വെക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം, കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ഗണേഷ് കോരമണ്ണൽ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിനെ.
അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.